2021 ഫെബ്രുവരി 23 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. കോൺഗ്രസ് നേതാവ് കെ മുരളീധരനുമായി രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ നടത്തിയ അഭിമുഖം. പിണറായി ആകാശവും ഭൂമിയും കടലും വിൽക്കുന്നു. കോൺഗ്രസിലെ ക്രൌഡ്പുള്ളർ നേതാവായ കെ മുരളീധരൻ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നു. ചോദ്യം: തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം കോൺഗ്രസ് ഒന്നുണർന്നോ? കെ മുരളീധരന്റെ മറുപടി: തീർച്ചയായും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സമരമൊക്കെ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി. ഇങ്ങനെ പിൻവാതിൽ നിയമനങ്ങളുമായി മുന്നോട്ടു പോയാൽ പി എസ് സി തന്നെ നോക്കുകുത്തിയാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ശക്തമായ സമരവുമായി റാങ്ക് ഹോൾഡേഴ്സിന്റെ കൂട്ടായ്മ മുന്നോട്ടുവരുന്നത്. സ്വാഭാവികമായും അവരുടെ വിഷയങ്ങൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു. ഭരണമാറ്റം അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ അപമാനിച്ച പ്രവർത്തനമാണ് രണ്ടു വർഷം മുൻപുണ്ടായത്. ഫെമിനിസ്റ്റുകളെ പുരുഷവേഷം കെട്ടിച്ച് ആചാരം ലംഘിച്ചു. അത് വിശ്വാസികളെ വേദനിപ്പിച്ചു. അഴിമതി ആരോപണങ്ങൾ കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാനത്തേതാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സ്വകാര്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണ. മോദി ചെയ്യുന്ന പ്രവൃത്തിയാണിപ്പോൾ പിണറായി ചെയ്യുന്നത്. മോദി ആകാശവും ഭൂമിയും വിൽക്കുന്നു, പിണറായി വിജയൻ കടലും വിൽക്കുന്നു. ചോദ്യം: യുഡിഎഫിന് മേൽക്കൈയായി എന്നാണോ? മറുപടി: ഇപ്പോൾ യുഡിഎഫിന് അല്പം മേൽക്കൈയുണ്ടായിട്ടുണ്ട്. ചോദ്യം: കോൺഗ്രസിന്റെ സിറ്റിംഗ് എംഎൽഎമാർ 21, അത് 50 മുകളിലേക്ക് ഉയർത്തുക എന്നത് വെല്ലുവിളിയായി മുന്നിലില്ലേ? മറുപടി: ആ വെല്ലുവിളി ഞങ്ങളുടെ പ്രവർത്തകർ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 21 നിലനിർത്തിക്കൊണ്ട് അതിനെ 50 എത്തിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. ചോദ്യം: മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഇപ്പോഴും പരമ്പരാഗത ഇടതുശക്തി കേന്ദ്രങ്ങളാണ് കൂടുതൽ. മറുപടി: പരമ്പരാഗത ഇടതുശക്തി കേന്ദ്രങ്ങളിലൊക്കെ മുൻപ് യുഡിഎഫും ജയിച്ചിട്ടുണ്ടല്ലോ. 20 കോൺഗ്രസിന് എംഎൽഎമാരില്ല, പക്ഷേ 20 മുൻപുണ്ടായിരുന്നു. കോഴിക്കോട് 1 മണ്ഡലത്തിലുണ്ടായിരുന്നു, കൊയിലാണ്ടിയിലുണ്ടായിരുന്നു. 20 തന്നെ കണ്ണൂർ ജില്ലയിലൊക്കെ നല്ല നിലയിൽ യുഡിഎഫ് ജയിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ള എല്ലാ സീറ്റുകളും യുഡിഎഫിന് വിജയസാധ്യതയുള്ളവയാണ്. 15 മുൻപായിരുന്നെങ്കിൽ വടകര അസംബ്ലിയോ പാർലമെന്റ് മണ്ഡലമോ യുഡിഎഫിന് ബാലികേറാമലയായിരുന്നു. ഇപ്പോൾ അത് മാറി. എന്റെ മണ്ഡലത്തിൽപ്പെട്ട 7 നിയോജക മണ്ഡലങ്ങളിൽ 6 ഞാൻ ലീഡ് ചെയ്തു. 6 ജയിക്കാം. ചോദ്യം: കൂടുതൽ ആശ്രയിക്കാവുന്നത് തെക്കൻ ജില്ലകളെയല്ലേ? മറുപടി: വടക്കൻ ജില്ലകളിൽ പ്രധാനപ്പെട്ട പല എ ഗ്രേഡ് സീറ്റുകളിലും മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കൊച്ചി തിരുവിതാംകൂർ മേഖലകളിൽ എ ഗ്രേഡ് സീറ്റുകളിലൊക്കെ മത്സരിക്കുന്നത് കോൺഗ്രസാണ്. ചോദ്യം: മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയത് തിരിച്ചടിയാവില്ലേ? മറുപടി: ആര് വിട്ടുപോയതും തിരിച്ചടിയാവുമെങ്കിലും അതിനെ കവർ ചെയ്യാനാകുമെന്നാണ് വിശ്വാസം. ഉദാഹരണത്തിന്, LJDക്ക് നല്ല വോട്ടുകളുള്ള സ്ഥലമാണ് വടകര താലൂക്കൊക്കെ. അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം യുഡിഎഫ് ജയിച്ചു. വടകര അസംബ്ലി മണ്ഡലത്തിലെ 4-3 പഞ്ചായത്തിലും RMP ഉൾപ്പെട്ട മുന്നണി ജയിച്ചു. ചോദ്യം: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ കോൺഗ്രസിന് നിർണായകമാണ്. മറുപടി: 50 ആ ജില്ലകളിൽ പ്രതീക്ഷ വേണം. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ പ്രകടനം മോശമായി. അതിന് പല കാരണങ്ങളുമുണ്ട്. അതൊഴിവാക്കി മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി നഗരം പിടിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചോദ്യം: ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയസാധ്യതയുള്ള MPമാരെ മത്സരിപ്പിക്കേണ്ടതല്ലേ? മറുപടി: MPമാർ വേണ്ടെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇനിയിപ്പോൾ അതിലൊരു പുനഃപരിശോധനാ പ്രശ്നം ഉദിക്കുന്നില്ല. ചോദ്യം: വട്ടിയൂർക്കാവിൽ താങ്കൾക്ക് ശേഷം ജയിച്ച CPMലെ VK പ്രശാന്തിന് ജനപ്രിയ പരിവേഷമുണ്ട്. അതിനെ മറികടക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വേണ്ടേ? മറുപടി: അങ്ങനെ ജനപ്രിയനാണെന്ന അഭിപ്രായമൊന്നും ആർക്കുമില്ല. ഞാനിപ്പോൾ എന്റെ പിൻഗാമിയെ കുറ്റം പറയുന്നത് ശരിയല്ലാത്തതിനാൽ ചെയ്യുന്നില്ല. അതൊക്കെ എളുപ്പത്തിൽ തിരിച്ചുപിടിക്കാനാകും. ചോദ്യം: സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കുമാകും പ്രാമുഖ്യമെന്നും ഗ്രൂപ്പ് മാനദണ്ഡമല്ലാതെ ജയസാധ്യതയാകും മുഖ്യമെന്നും പറയുന്നെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ സ്ഥിതി പതിവുപോലെയാകില്ലേ? മറുപടി: 21 എന്നത് 50 ഇതൊക്കെ ചെയ്താലേ പറ്റൂ. അതുകൊണ്ടാണ് സാധാരണ പോലെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്നത് യോഗ്യതയോ അയോഗ്യതയോ അല്ല. അതേസമയം നമുക്കൊരിക്കലും ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് കൊടുത്താൽ ജയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഗ്രൂപ്പില്ല എന്ന് വിചാരിക്കുക, അയാൾ ഒരു സീറ്റിൽ നിന്നാൽ ജയിക്കും. ഗ്രൂപ്പില്ലാത്തതുകൊണ്ട് കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ സീറ്റ് പോയി കിട്ടും. ചോദ്യം: താങ്കൾ രാജിവെച്ച ശേഷമാണ് വട്ടിയൂർക്കാവ് നഷ്ടമായത്. അന്ന് വടകരയിൽ മത്സരിക്കാൻ പോയത് ബുദ്ധിമോശമായെന്ന് തോന്നുന്നുണ്ടോ? മറുപടി: ഇനിയിപ്പോൾ പഴയ ജാതകം നോക്കിയിട്ട് കാര്യമില്ല, നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ പരമാവധി എംപിമാരെ ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. കേരളത്തിൽ ആ ലക്ഷ്യം പ്രാവർത്തികമായി. LDF 6 MLA മത്സരിപ്പിച്ചു, ഒരാളെ ജയിച്ചുള്ളൂ. ഞങ്ങൾ 3 പേരെ മത്സരിപ്പിച്ചു, 3 പേരും ജയിച്ചു. ജയിച്ചതിനു ശേഷം വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കുക എന്നാണല്ലോ. അത് ശരിയല്ലാത്തതിനാലാണ് ഹൈക്കമാൻഡ് അങ്ങനെയൊരു തീരുമാനമെടുത്തത്. ചോദ്യം: പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ലീഗ് അത്തരമൊരു ഇളവിന് തയ്യാറായി? മറുപടി: ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാനാവില്ലല്ലോ. ചോദ്യം: താങ്കളുടെ പിതാവ് കെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം മാളമണ്ഡലം അദ്ദേഹത്തിന്റെ ബ്രാൻഡായിരുന്നു. വട്ടിയൂർക്കാവിനെ ഏറെക്കുറെ ആ നിലയിലേക്ക് താങ്കളും കൊണ്ടുവരികയായിരുന്നു. ആ ഘട്ടത്തിൽ മാറേണ്ടി വന്നതിനെപ്പറ്റി എന്തു തോന്നുന്നു? മറുപടി: അത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നു തന്നെ നല്ല പ്രയാസമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ചോദ്യം: കരുണാകരന്റെ മകനെന്ന നിലയിൽ ഐ ഗ്രൂപ്പാണ് താങ്കളുടെ ലേബലെങ്കിലും പൊതുവിൽ ഇരു ഗ്രൂപ്പുകൾക്കും അതീതമായ പരിവേഷമാണിപ്പോൾ താങ്കൾക്ക്. അതേതെങ്കിലും ഘട്ടത്തിൽ വിനയായോ? മറുപടി: ഹൈക്കമാൻഡ് എന്റെ കാര്യം എപ്പോഴും പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം ഞാൻ നിർദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ ഭാരവാഹികളാക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാട്ടുന്നു. പക്ഷേ ദേശീയതലത്തിൽ ഹൈക്കമാൻഡിനെ സമീപിച്ച് ഏത് കാര്യം പറഞ്ഞാലും അവരത് ചെയ്യാറുണ്ട്. എന്നെ മേൽനോട്ട സമിതിയിലും ഇലക്ഷൻ കമ്മിറ്റിയിലുമൊക്കെ വച്ചത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. ചോദ്യം: KPCC പ്രസിഡന്റുമായി താങ്കൾ പലപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന പ്രതീതിയാണ്. മറുപടി: ഇടഞ്ഞു നിൽക്കുന്നതല്ല. ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ നമുക്ക് അതിന്റേതായ സംവിധാനം വേണം. ഉദാഹരണത്തിന്, വടകരയിൽ RMP പ്രധാന കക്ഷിയാണ്. LJD പോയിട്ട് പോലും വടകരയിൽ അത് ബാധിക്കാതിരുന്നത് RMPയുടെ പിന്തുണ കൊണ്ടാണ്. ആ RMPയെ സഹകരിപ്പിക്കുന്ന കാര്യം പോലെ ചില കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. അത് പരിഹരിക്കാനാകുമെന്നാണ് എന്റെ വിശ്വാസം. ചോദ്യം: തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി സഖ്യത്തെ ചൊല്ലി വലിയ ആശയക്കുഴപ്പമുണ്ടായി. മറുപടി: അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനോട് സഹകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മതേതര സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് അന്നവർ പറഞ്ഞു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രാദേശികമായി അവരുമായി സീറ്റ് ധാരണയുണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന തീരുമാനമാണ് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി എടുത്തത്. ആ തീരുമാനം നടപ്പാക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചോദ്യം: താങ്കൾ വടകരയിലും വട്ടിയൂർക്കാവിലും മാത്രമേ പ്രചാരണത്തിനിറങ്ങൂ എന്ന് പ്രഖ്യാപിച്ചതായി കണ്ടു? മറുപടി: അത് അത്രയേ ഉള്ളൂ. ചോദ്യം: എന്തുകൊണ്ടാണ് അങ്ങനെ? മറുപടി: അതിപ്പോൾ പരമാവധി MLAമാരെ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്.